വ്യക്തമാക്കുന്നു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. ജ്ഞാനത്തെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവിടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനാ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടെ നിന്നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണമഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുകയും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുകയും കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുകയും കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. തീരത്തു നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവേൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവേൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം വർദ്ധിപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപാവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവനെ ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിനെ അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യനെ അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ച ഉണ്ടാവുമ്പോൾ അവനെ സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയുമരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് എന്നോട് കാണിക്കുകയും ചെയ്യും. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അതിരാവിലെ അന്വേഷിക്കുന്നവൻ ആനന്ദം കൊണ്ട് നിറയും. ജ്ഞാനത്തെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായതിനെ സേവിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. ജ്ഞാനത്തിന്റെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ജ്ഞാനത്തെ വിശ്വസിക്കുന്നവന് ജ്ഞാനത്തെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും ജ്ഞാനം അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസമുറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ അനീതിയുടെ ഒഴിവ് ചാലുകളിൽ വിതയ്ക്കരുത്, ഏഴിരട്ട് നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്, ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്, ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്, സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്, കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്, പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക. അത്യന്തം വിനീതനാവുക, എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർപ്പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്, എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സേവിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക, പ്രയോജനമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ വധിക്കുക, അതിലാളനമരുത്. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ, അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല, അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം. സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്ക് പോകും, അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും. തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കയില്ല, സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയും അത് തന്നെ, അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണ് കുടിലമാണ്, അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുബ്ധന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു, അവന്റെ ഭക്ഷണമേ ചിലത് കാണുകയില്ല. മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക. കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതനെ നന്മ ചെയ്യുക. ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ? കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക. പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും. നീ മരിക്കണമെന്നാണ് ആദിയിലേയുള്ള നിയമം. കഴിച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ജ്ഞാനത്തിന്റെ മാർഗങ്ങളെ പറ്റി മനനം ചെയ്യുന്നവൻ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ അറിയും. അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവരുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും. ജ്ഞാനം ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിൽക്കൽ ചെവി ഓർക്കുകയും ചെയ്യും. അവനവരുടെ ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിൽക്കൽ ചെവി ഓർക്കുകയും ചെയ്യും. ജ്ഞാനം അവരുടെ വീടിന്റെ അടുത്ത് വസിക്കുന്നു. ജ്ഞാനത്തിന്റെ മതിലുകളിൽ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു. അവനവളുടെ സമീപത്ത് കൂടാരം അടിക്കുന്നു. അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ്. അവൻ തന്റെ സന്താനങ്ങളെ അവരുടെ തണലിലിരുത്തുകയും അവരുടെ ശാഖകളുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. അവൾ അവനെ വെയിലിൽ തണലേകുന്നു. അവരുടെ മഹത്വത്തിന് മധ്യേ അവൻ വസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ഭക്തനിധിയെയും കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവനെ ജ്ഞാനം ലഭിക്കും. അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കും. നവവധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും. അവനവളെ ചാരി നിൽക്കും, വീഴുകയില്ല. അവളിൽ ആശ്രയിക്കും, ലജ്ജിതനാവുകയില്ല. അവൾ അവനെ അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. സമൂഹമത്യെ സംസാരിക്കാൻ അവനെ കഴിവ് നൽകും. അവൻ സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. പോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്ന് വർത്തിക്കുന്നു. നുണയരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്തിയാണ്. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹുസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അത് പ്രചോദിപ്പിക്കുന്നത്. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത്. അവിടുത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സുവെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ്. സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന്. കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല. ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും വരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ ആയിരം പാപികളെക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാവുന്നതിനേക്കാൾ ഭേദം അനവത്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും. നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എന്റെ കണ്ണു കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് എന്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു. പ്രസക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല. ലോത്തിന്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു. അവരെ വെറുതെ വിട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കലാപത്തിന് അണിനിരന്ന 600,000 ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശാട്ടിക്കാരനൊരുവനെ ഉള്ളുവെങ്കിലും ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവർത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. പൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തന്റെ ക്ഷമ വൃഥ ആവുകയില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവർത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്നും അറിഞ്ഞിരിക്കും. ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും? അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ പുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല. അവിടുത്തെ മാർഗങ്ങളെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആര് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്. ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക. എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അത് ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കി തിരക്കുന്നില്ല. അവ ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിന്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായി ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. ഭാരക്കുമോ
സങ്കീർത്തനം തുടങ്ങി വായിച്ചോ ആൻറ്റി, ചെറിയൊരു സങ്കീർത്തനം കൂടെ വായിച്ചോ.
71 സങ്കീർത്തനം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാവുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംബം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോട് സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും നിണ്ടിക്കപ്പെട്ടു വരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തമെന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവിഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മിരുക്ഷകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേനി ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എന്റെ ഹൃദയം ദശനിക്കുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയായി എന്നെ നടത്തും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോർ.
നമുക്ക് നമസ്കരിക്കാം. ബാറിക്കുമോർ പിതാവനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം നിലനിൽക്കു തന്നെ ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവനു പരിപാലിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ കന്നി തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ അനുഗ്രഹിക്കപ്പെട്ട ബുധനാഴ്ച ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശിരസുകളെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ആരാധിപ്പാനും നമുക്ക് തന്ന നല്ല നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിലും ഭയത്തിലും ഈ ശുശ്രൂഷ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും, മാമനച്ചൻ, വി സി വർഗീസ് അച്ഛൻ, ഐസക് പ്രകാശ് അച്ഛൻ, സക്രിയ റമ്പാച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൂരം കാര്യമായി ഈ പ്രാർത്ഥന സംഗമത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിൽ സംബന്ധിച്ചുകൊണ്ട് അനുഗ്രഹം വായിപ്പിക്കാൻ തക്ക വണ്ണം എല്ലാവരും ഇടയാകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ സുവിശേഷ ഗീതങ്ങളിലെ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു ഗീതം ദൈവം സമർപ്പിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ എന്നുള്ള ഗീതം നമുക്കൊക്കെ സുപരിചിതമായ ഗീതമാണ്. ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അങ്ങേ മഹത്വത്തിനായി, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടമേ പ്രിയനെ. തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനാം, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ. എല്ലാ അങ്ങേ മഹത്വത്തിനാ, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ. തിരുനാമമുയർന്നിടട്ടെ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാ, ആത്മമൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാ. ആത്മനായക നിരന്തരമാ, എന്നിലാത്മദാനങ്ങൾ പകരണമേ. ആത്മനായക നിരന്തരമാ, എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാ അങ്ങേ മഹത്വത്തിനായ, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ. തിരുനാമമുയർന്നിടട്ടെ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. പൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. പൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാ അങ്ങേ മഹത്വത്തിനായ, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ. തിരുനാമമുയർന്നിടട്ടെ, വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വാർതിരിച്ച നിഞ്ജനം. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വാർതിരിച്ച നിഞ്ജനം, നിന്റെ പൊന്നുനാമ മഹത്വത്തിനാ ദീനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമ മഹത്വത്തിനാ ദീനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാ അങ്ങേ മഹത്വത്തിനായ, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടണമേ പ്രിയരെ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാ അങ്ങേ മഹത്വത്തിനാ.
നമുക്ക് കാമുക പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, അണുവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ സുഷ്ടും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ഇഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് തന്നെ ചെയ്യുന്ന മത്സ്യഹരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ ദുർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുന്നതിനുള്ളതാകുന്നു. ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യ മൂർത്തമറിയേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തിരുനമ്പുരാനോട് നീ അപേക്ഷിച്ചോളേണമേ. ആമീൻ.
ബാറയ്ക്കുമോർ ദൈവമായ കർത്താവേ, നിന്റെ വാസത്തിനാൽ നിർമ്മലയിലുള്ള ആലയങ്ങളും നിന്റെ ബഹുമാനത്തിന്റെ വാത്സല്യ സ്ഥലങ്ങളും നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങി വന്നവരും നിന്റെ ജീവന്റെ മണവറയിലേക്കുള്ളവരുമായ തീരുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും നിന്റെ ഊടുവഴി കൂടി നടക്കുവാനുമായി നിന്റെ ജ്ഞാനവും അറിവും ഞങ്ങളെ വികസിപ്പിക്കണമേ. ഞങ്ങളുടെ വായുകളും നാവുകളും നിന്റെ മഹത്വത്തിന്റെ കിന്നരങ്ങളായിരിക്കണമേ. ആത്മാവിന്റെ ശോഭയാലും ശരീരത്തിന്റെ വിശുദ്ധിയാലും വെടിപ്പുള്ള സ്തുതികളെയും മഹത്വമുള്ള കാഴ്ചകളെയും നിനക്ക് ഞങ്ങൾ അണയ്ക്കുമാരാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആത്മചിറകുകളാൽ നിന്റെ ദൈവിക മഹത്വത്തിന്റെ ഉന്നത സ്ഥലങ്ങളിലേക്ക് പറന്നു കയറുമാറാകണമേ. സ്വർഗീയ മണവാളനായുള്ളവയെ, ആത്മാവിന്റെ ശരീരത്തിന്റെ സകല വിചാരങ്ങളിലും ഞങ്ങൾ വെടിപ്പുള്ളവരായവിടെയും വരവാനിരിക്കുന്ന ലോകത്തിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി കരയേറ്റുമാറാകണമേ. കർത്താവും ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ ചുറ്റും നിന്റെ വിശുദ്ധ മാലാഖമാരുടെ സൈന്യങ്ങളെ നിർത്തുകയും സകല ദുഷ്ടതയിൽ നിന്നും സാത്താന്റെയും മെളേച്ഛാത്മാക്കളുടെയും വിപരീതമായ അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ ബലവാനും സകലവും സാധിക്കുന്നവനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, എന്നെല്ലായ്പ്പോഴും സകല സ്തുതിയും സ്തോത്രവും നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു ബുധനാഴ്ചയുടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇവിടുത്തെ കൃപയിൽ നമ്മളെപ്പോഴും സ്ഥിരപ്പെടുകയും ആ ദൈവസ്നേഹത്തിൽ നമ്മളെ ചേർത്ത് തീർക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കരുണയെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ആ കൃപയിൽ ബലപ്പെടുവാൻ എല്ലാ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് അടുത്ത 24-ാം തീയതി വന്നിയ തിയോഫിലോസ് തിരുമനസിന്റെ ഓർമ്മയാണ്. അക്രിയാമാർ തിയോഫിലോസ് തിരുമേനി. ഒരുപക്ഷെ പലപ്പോഴും മനസ്സിൽ ഓർക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടാകുന്ന, ഒരു വിങ്ങലുണ്ടാകുന്ന ഒരു പ്രതിച്ഛായയാണ് എപ്പോഴും കണ്ണിന്റെ മുമ്പിൽ തിരുമേനിയുടെ വരാറുള്ളത്. വളരെ നിഷ്കളങ്കതയോടുകൂടി ചിരിക്കുകയും നിർമ്മല മനസ്സോടുകൂടി ജീവിക്കുകയും ആരും കുറ്റപ്പെടുത്താൻ യാതൊരു ഇടയുമില്ലാതെ സ്നേഹം മാത്രം പങ്കുവച്ചിട്ടുള്ള ഒരു മെത്രാപ്പോലിത്തയായിരുന്നു സക്രിയമാർ തിയോഫിലോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ 5-ാം ഓർമ്മയാണ്. തടാകം ആശ്രമത്തിലാണ് അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്ക സൗത്ത് ഉദ്ദാസ്ത ആസ്ഥാനം ഒരിക്കലും അദ്ദേഹത്തെ വിസ്മരിക്കാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളുടെ ആരംഭം കുറിക്കുന്നത് ഇവിടെയാണെന്നുള്ള കാര്യം ഒരുപക്ഷെ പലർക്കും അറിയാം. ഇവിടെ താമസിച്ചിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് ശാരീരിക വേദന ഉണ്ടാവുകയും ഹോസ്പിറ്റലില് ചെക്ക് ചെയ്ത സമയത്ത് അത് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തത്. ആ രോഗം പിടിപെട്ടപ്പോൾ ഒരിക്കലും ആ രോഗത്തിൽ പതറാതെ ആ രോഗത്തിൽ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തനിക്ക് മുമ്പിൽ ഉണ്ടാകുന്നത് മരണമാണെന്നുള്ള ബോധ്യത്തോടുകൂടി അതിനപ്പുറം ദൈവസന്നിധിയിൽ ഒരു വാസമാണ് ലഭ്യമാകണമെന്നുള്ള തിരിച്ചറിവ് ആ ലോകത്തെ ആ രോഗത്തെ അവജ്ഞയോടെ കണ്ട് ഈ രോഗത്തിൽ ഭയപ്പെടുന്ന അനേകളുടെ ആളുകളുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി നിലകൊണ്ട ഒരു ജീവിക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്ക് ഇന്നും ആ പന്നി പിതാവിനെ ഓർക്കുന്നത്. ഒരുപക്ഷെ ആ ചെമനാരി പഠനം കഴിഞ്ഞ് സമാശനായി ഒന്നൊന്നര വർഷം കൂടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ ഒരുപാട് അടുത്തറിയാൻ തക്കൊണ്ടിടയായി. വിശുദ്ധ കുർബാനയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സമർപ്പണവും വളരെ ഒരുപാട് ആകർഷിക്കുന്ന ഒരുപാട് നന്മകൾ അദ്ദേഹത്തിൽ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ഭക്തിയും നിർമ്മല ജീവിതവും വിശുദ്ധ ജീവിതം അല്ല, വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ അർത്ഥത്തോടുകൂടിയുള്ള വിശുദ്ധ ജീവിതം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാലഘട്ടം ഈ ലോകത്തിലെ പൂർത്തിയായി എന്ന് ദൈവം മനസ്സിലാക്കി ദൈവം വിളിച്ചു. ഇന്നും ഒരുപക്ഷെ അനേകരുടെ ഹൃദയത്തിൽ ആ പരിശുദ്ധ പിതാവ് ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയൊക്കെ സഭയ്ക്ക് കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മറ്റാരെയും പ്രസംഗിക്കാൻ ലഭ്യമാകാഞ്ഞതുകൊണ്ട് ഒരച്ഛൻ പ്രസംഗിക്കാന്ന് പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തിന് ചില ശാരീരിക പ്രയാസം ഉണ്ടായി, ടെമ്പറേച്ചറിന് പനിയൊക്കെ ആയിട്ട് എന്നത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ലെന്ന് അറിയിച്ചതുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് വിലക്കിനായി ഞാൻ തന്നെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് മറ്റൊന്നും തന്നെ ഇപ്പോഴെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രസംഗത്തിന് മുമ്പ് അനുതാപത്തിന്റെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഗീതം ആലപിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്ന ദൈവസന്നിധിയിൽ വിചാരിക്കുകയാണ്. നമ്മൾക്കൊക്കെ സ്ഥിരമായിട്ട് എപ്പോഴും പാടുന്ന എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ എന്നുള്ള ഗീതത്തിന്റെ ഏതാനും വരികൾ ദൈവപാദം സമർപ്പിക്കാം. എന്നോടയോനെ നീയന്തേ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പാരി ക്ഷയിൽ നിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെന്തേ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാവടിയന്തേ കാതുകളെയും കാക്കണമേ, എന്നാ ഭാരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യാ ഉള്ള വിചാരം ഉദിക്കരുതേ, കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ, സൗരഭ്യത്താൽ നിന്നയടി ഇമ്പപ്പെടുത്താനിടവരണേ, ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചിരോഗം നിരസിപ്പാനും കൃപ ചെയ്യുക. കർത്തൃ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പന്ദ്യവൈദികരെ, പ്രിയ മാതാപിതാക്കളെ, ഈ ശുശ്രൂഷയിൽ നിന്ന് സ്ഥിരം സംബന്ധിക്കുന്ന പല ആളുകൾക്കും അസൗകര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം പ്രിയപ്പെട്ട ഐസക് അച്ഛൻ നമ്മുടെ MMBSന്റെ കോൺഫറൻസിന് വേണ്ടി ഫ്ലോറിഡയിൽ പോയി. അതൊക്കെ വളരെ അനുഗ്രഹമായി പൂർത്തീകരിച്ചതിന് ശേഷം അച്ഛന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അച്ഛൻ എല്ലാത്ത ജോയിൻ ചെയ്തിട്ടുണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അച്ഛന് യാത്രയിലായതുകൊണ്ട് പാട്ട് പാടാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ വന്നി വി സി വർഗീസ് അച്ഛൻ അദ്ദേഹം ഇങ്ങനെ ചെറിയ പനി ടെമ്പറേച്ചറുമായിട്ട് ഇങ്ങനെ അറസ്റ്റ് എടുത്തതാണ്. പക്ഷെ അത് ജോയിൻ ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വളരെ വിചാരിതമായിട്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ തക്കോണം എനിക്കിടയായത്. അതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ഒരു വാക്യം പ്രസംഗിക്കുന്നതുകൊണ്ട് വലിയ തയ്യാറെടുപ്പൊന്നും ഇല്ല എന്നുള്ള ഒരു ഖേദം ആമുഖമായിട്ട് നിങ്ങളുടെ മുമ്പാകെ സവിനയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വളരെ സുപരിചിതമായ ഒരു അധ്യായത്തിന്റെ ഏതാനും വാക്യം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമരിക്കാമെന്ന് ദൈവസന്നിധിയിൽ വിചാരിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള ഏതാനും വാക്യങ്ങളാണ് ഞാൻ ഉറപ്പിച്ചു. ആമുഖത്തിൽ നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള, നിരന്തരം പലരും പ്രസംഗിക്കാറുള്ള, വളരെ കാലിക പ്രസക്തിയുള്ള ഏതാനും വാക്യങ്ങളാണ്, ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യത്തിൽ പൗലോസിക നമുക്ക് നൽകുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങൾ എഴുതി നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ചിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഞാൻ വീണ്ടും അത് വായിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നമുക്കറിയാം, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വാക്യങ്ങളാണ്, നമ്മൾ ഒരുപാട് പലരും പ്രസംഗിക്കുകയും പ്രസംഗം കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഭാഗമാണ്. ഇതിനെപ്പറ്റി വലിയ ആഴമായിട്ടുള്ള ബോധ്യമൊന്നും പകർന്നു തരത്തക്കോടുള്ള വായനയോ ചിന്തയോ പഠനങ്ങളോ ഒന്നുമില്ല. അല്പം മുമ്പ് ഇതെന്റെ മനസ്സിൽ ദിവസം ഇങ്ങനെ കാണ്ടം പോലെ എടുത്തപ്പോൾ എന്റെ മനസ്സിൽ തപ്പിയത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവെന്നാണ്. എന്തിനുവേണ്ടാണ് ഈ സർവായുധ വർഗം ധരിക്കേണ്ടതിന്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമ്മളൊക്കെ വസ്ത്രം ധരിക്കുന്നവരല്ലേ, അല്ലാത്തവരാരുമില്ലല്ലോ. നമ്മളൊക്കെ വസ്ത്രം ധരിക്കുന്നതിന്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്വഭാവയുടെ നാണം മറക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് വെളിയിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു മാന്യതയെ നമ്മൾ കാണിക്കുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെ വസ്ത്രം ധരിക്കുക എന്നുള്ളതിന് നമുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞത് വല്ലാത്തതുമായ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കറിയാം, ഈ വസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വേദപുസ്തകത്തില് നമ്മൾ ഈ വസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. വേദപുസ്തകം നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ ധരിക്കുക എന്നുള്ള ഒരു ആശയത്തിന് വ്യത്യസ്ത തലങ്ങളിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അത് പുറമേ നമ്മൾ ഇടുന്ന ഒരു വസ്ത്രം പോലെയല്ല, അല്ലെ, പുറമേ നമ്മൾ കാണുന്ന ഒരു വസ്ത്രം പോലെയല്ല, എന്നാൽ പുറമേ കാണാത്തതും നമ്മളിൽ ഈ മുമ്പ് പറഞ്ഞ പുറമേയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ചില സാധ്യതകളൊക്കെ കാണിക്കുന്ന അകമയുള്ള ചില വസ്ത്രങ്ങൾ ധരിക്കത്തക്കവണ്ണമുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട്. ഈ വസ്ത്രം ധരിക്കുക എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഒരു അടയാളം നമ്മൾ കാണുന്നത് ഏദൻ തോട്ടത്തിൽ തന്നെ അല്ലേ. നമുക്കതിന്റെ കഥകളൊക്കെ അറിയാം. മനുഷ്യൻ അന്ന് പ്രത്യേകിച്ച് വസ്ത്രം ഇടുന്നു ഉള്ളതായിട്ട് പറയുന്നില്ല, എന്നാൽ ഒരിക്കലും നാണം തോന്നാതെ വണ്ണം ഒരു പ്രകാശത്തിന്റെ വസ്ത്രം ദൈവം അവരെ അണിയിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പാപം ചെയ്തപ്പോഴാണ് ആ വസ്ത്രം അവരിൽ നിന്ന് മാറിപ്പോവുകയും പരസ്പരം നഗ്ന നേത്രം കൊണ്ട് ശരീരങ്ങൾ കാണുകയും അവർക്ക് നാണം തോന്നുകയും ചെയ്തത്. അതിൽ നിന്ന് പറയാനായിട്ട് അവൾ ഇലകള് വെട്ടിയുണ്ടാക്കി അത് ധരിച്ചുകൊണ്ട് നാണം മറച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ അതിന്റെ മനസ്സിലാക്കുന്നത് ഒരു പ്രകാശത്തിന്റെ വസ്ത്രം ധരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ വസ്ത്രം ധരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു മാന്യതയുടെ ഒരടയാളം കൂടാണ്. നമുക്കറിയാം, നമ്മൾ ഈ കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാ പോകുന്നത്? തീർച്ചയായിട്ടും എല്ലാവരും സമയമെടുത്ത് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ യാത്രയാവും മിക്കവാറും എല്ലാവരും കല്യാണത്തിന് പോകുന്നത്. കാരണം മറ്റുള്ളവരെ ആകർഷിക്കണം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ്. എന്നാൽ വാസ്തവത്തിൽ ഈ മറ്റുള്ളവരെ ആകർഷിക്കണം എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ കല്യാണത്തിന് നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ, നമ്മളെ ക്ഷണിച്ച ആളുകളോടുള്ള നമ്മുടെ ഒരു ആദരവ് കാണിക്കാനൂടെ നമ്മൾ മാന്യമായ വസ്ത്രം ധരിക്കുന്നത്. പക്ഷെ നമ്മൾ അത്ര പേര് അതിനെപ്പറ്റി ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നറിയത്തില്ല. നമ്മളൊരു വിവാഹ വസ്ത്രം ഒരു വിവാഹത്തിന് പോകുമ്പോൾ നല്ല മാന്യമായ വസ്ത്രം മനോഹരമായിട്ട് നമ്മൾ അണിഞ്ഞു പോകുന്നത് ആ ക്ഷണിക്കപ്പെട്ട ആളോടുള്ള നമ്മുടെ ഒരു അന്തസ് കാണിക്കുവാൻ, അല്ലെങ്കിൽ അവരോട് അവർ നമ്മൾ ക്ഷണിച്ചതിന് അവരോടുള്ള ഒരു ആദരവിന്റെ ഒരു 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 പ്രത്യേകത കൂടെ. നമുക്കറിയാമല്ലോ അങ്ങനെ നമ്മൾ ഓരോ ചടങ്ങുകൾക്ക് ഓരോ വസ്ത്രങ്ങളും അല്ലെ. നമ്മള് ഒരു ശവവടക്കിന് പോകുന്നത് വിവാഹ വസ്ത്രം ധരിച്ചോണ്ടല്ല, അങ്ങനെ പോകുന്ന വിവരങ്ങൾ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ഒരു വിവാഹത്തിന് പോകുന്നതും ഒരു ശവവടക്കിന് പോകുന്ന ഒരു ലാഘവത്തോടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേഷം അണിഞ്ഞോണ്ടല്ല. അപ്പൊ ഓരോ ഓരോ എന്താ പറയുന്നത് ഓരോ സംഗതിക്കും അല്ലെങ്കിൽ ഓരോ സെലിബ്രേഷനും ഇണങ്ങുന്ന ഓരോ വസ്ത്രങ്ങളുണ്ട്. അതുപോലെ നമുക്കറിയാമല്ലോ നമ്മൾ ഓരോ ജോലിക്കും അതിന്റേതായ വസ്ത്രങ്ങളല്ലേ. നമുക്കറിയാം നിങ്ങളൊക്കെ പലരും ഹോസ്പിറ്റലിൽ ജോലിയുള്ളവരുണ്ട്, മറ്റല്ലെങ്കിൽ ഐ ടി തലത്തിൽ ജോലി ചെയ്തവർ. നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ അണിയുന്ന സ്കൂളുകളിലാണെങ്കിൽ തന്നെ ചില യൂണിഫോം അണിയുന്നുണ്ട്. അപ്പം ഈ വസ്ത്രങ്ങളൊക്കെ തന്നെ നമ്മളെ ചില ഒരു വ്യത്യസ്തത കാണിക്കുന്നതാണ്. നിങ്ങൾ സാധാരണ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ ഒരു തലത്തിൽ കൂട്ടായ്മയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ തന്നെ നമ്മൾ വൈദികരൊക്കെ കുപ്പായം അണിയുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു ചില പ്രത്യേകതകളുണ്ട്. അപ്പം വസ്ത്രം ധരിക്കുക എന്നുള്ളത് അതിന്റെ ബാഹ്യമായ അർത്ഥത്തിലും ആന്തരികമായ അർത്ഥത്തിലും വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഗതിയാണെന്ന് അറിയാനായിട്ട് ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ ഈ വസ്ത്രം അണിയുന്നതിനെ പറ്റി വിവിധ തലങ്ങളിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ എന്റെ മനസ്സിൽ ഈ ചിന്ത വന്നപ്പോൾ തോന്നിയൊരു സംഗതി, ഈ ഒരു സഭ അണിയുന്ന വസ്ത്രത്തെ പറ്റി നമ്മൾ പലയിടത്ത് കാണിക്കുന്നുണ്ട്. ഒരു പരിശുദ്ധ സഭ അണിയുന്ന വസ്ത്രം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 52 അധ്യായത്തിന്റെ 1 വാക്ക് ഇങ്ങനെ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. സിയോനെ ഉണരുക ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായ യെരുശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക, ഇനിമേൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. നമ്മൾ ഈ വസ്ത്രം അണിയുക എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മള് ദൈവത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീരാൻ നാം സ്വയം തിരഞ്ഞെടുത്ത് അണിയുന്ന വസ്ത്രങ്ങളുണ്ട്. അങ്ങനെ സ്വയം തിരഞ്ഞെടുത്ത് ചില വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം നമുക്ക് ദാനമായിട്ട് നൽകുന്ന മറ്റൊരു വസ്ത്രമുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് നമ്മള് ഈ സ്വർഗം നൽകുന്ന വസ്ത്രം അണിയാൻ വേണ്ടി ധരിക്കുന്ന ചില വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദരവിന്റെ ഭാഗമായി ലഭ്യമാകുന്ന ഔദാര്യമായി ലഭിക്കുന്ന ഉയരങ്ങളിലെ വസ്ത്രം. അപ്പൊ ഈ ഉയരത്തിലെ വസ്ത്രം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും അണിയപ്പെടേണ്ട ചില വസ്ത്രങ്ങളുണ്ട്. ഈ വസ്ത്രങ്ങളെ പറ്റിയാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മളെ ഈ ഭാഗത്തോർത്ത്. ഇത് നമ്മൾ അണിയേണ്ട വസ്ത്രങ്ങളാണ്. എന്തിനുപാട് അണിയാണ് ഈ വസ്ത്രങ്ങൾ അണിയുന്നത്? വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്. അപ്പൊ ഇവിടെ പറയുമ്പോഴേ ഈ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ ചില വേഷങ്ങൾ നിങ്ങൾ അണിയണം എന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഒരു ശക്തമായ വേഷമണിഞ്ഞ് പ്രതിരോധിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളവനാണ് പിശാചെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് പ്രത്യേക സാധാരണ ജീവിത ശൈലി പോരാ, പ്രത്യേക വസ്ത്രങ്ങൾ അണിഞ്ഞ്, പ്രത്യേക ആഭരണങ്ങൾ അണിഞ്ഞ് നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു എതിരാളിയാണ് പിശാച് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് പൗലോസ്ലീഹ നൽകുന്നത്. ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുമ്പോൾ ഈ സമകാലിക തലത്തിലെ പല അവസ്ഥകളും സംഭവങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര പ്രസക്തിയുള്ളതാണ് ഈ പൗലോസ്ലീഹയുടെ ഓർമ്മപ്പെടുത്തൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് പിശാച് നമ്മളെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് ചോദിച്ചാൽ എന്നറിയാമോ? യാതൊരു സംശയം വേണ്ട, പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും അപകടപൂർവമായ ആയുധം എന്ന് പറയുന്നത് ഭക്തിയാണ്. നമുക്കറിയാമല്ലോ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം ഈ അടുത്ത കാലങ്ങളിൽ നരബലിയാണ്. അതിന്റെ പൊരുളും സത്യമൊന്നും അറിയുകയല്ല, എങ്കിൽ തന്നെയും ഒരു വലിയ അതൊരു ആധ്യാത്മികതയുടെ ഭാഗമാണ്. പക്ഷെ ആധ്യാത്മിക ദുരാചാരമാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ ആത്മീയതയുടെ ഒരു മറവിലാണ്, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന ഒരു തലക്കെട്ടിലാണ് ഈ ദുരാചാരം നടക്കുന്നത്. രണ്ട് സ്ത്രീകളെ വളരെ ക്രൂരമായി, അതിൽ കൂടുതലുണ്ടെന്നുള്ള കണ്ടുപിടിച്ച് വരുന്നേ ഉള്ളൂ, വളരെ ക്രൂരമായി കഷ്ടം കഷ്ടമായിട്ട് കണ്ടിച്ച് അവരുടെ ശരീരഭാഗങ്ങളൊക്കെ മുറിവേൽപ്പ്, അതിലെ അവിടെയുള്ള വാർത്തകളും സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഞെട്ടിപ്പോകുന്ന ഭയാനകത തോന്നുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ പൗരോസലിക ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുമ്പോൾ ലാഘവത്തോടെ എടുക്കരുത്. വളരെ സീരിയസ് ആയിട്ടും വളരെ ഗൗരവമായിട്ടും നമ്മുടെ കണ്ണിൽ തട്ടേണ്ട ഒരു വാദമാണ്. ഇന്ന് പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്ര സ്പിരിച്വാലിറ്റിയ. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത് വെളിച്ച പിശാച് വെളിച്ച ദൂതന്റെ വേഷം അണിഞ്ഞുകൊണ്ട് വരും എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ജാഗരൂകരായിരിക്കണം എന്നുള്ളത് നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പഴയ നിയമ കാലഘട്ടം മുതലേ ഈ ഓർപ്പെടുത്തലുണ്ട്. യെശയ്യാപ്രവാചകൻ സിയോനെ ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധപകരമായ യെരുശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. എന്താണ് യെരുശലേമിന്റെ അലങ്കാര വസ്ത്രം? യെരുശലേമിന് ഒരു പ്രത്യേക അലങ്കാര വസ്ത്രമുണ്ട്. ദൈവം കാണിച്ചു കൊടുത്തിട്ടുള്ള ചില വസ്ത്രങ്ങളുണ്ട്. ആ ഒരു ജനപതിയോട് മുഴുവൻ പറയുകയാണ്, നീ ഈ അലങ്കാര വസ്ത്രം ധരിച്ചുകൊണ്ട് നീ ഉണരണം എന്നിട്ട് പറയും, ഇനിമേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. അഗ്രചർമ്മിയും അശുദ്ധനും. അഗ്രചർമ്മി എന്ന് പറയുന്നത് ഒരു ഒരു ആത്മീക കൂട്ടായ്മയുടെ ഭാഗമാണ്. ദൈവത്തിനോട് ചേരാത്ത, ദൈവ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ മറ്റൊരു കൂട്ടായ്മ. ഈ കൂട്ടായ്മ ദൈവനാമത്തിൽ ഇന്നും അതുണ്ട്, ഇന്നും പല രൂപത്തിലൊക്കെ ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ നമ്മളെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ലോകം പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള വഴികളും കുതന്ത്രങ്ങളും തീവ്രവാദങ്ങളും അതിന്റെ പഠിപ്പിക്കലുകളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, മറ്റൊരു സ്ഥലത്തിൽ ദൈവത്തിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ നടക്കുമ്പോൾ, ഇതിന്റെയൊക്കെ മുന്നിൽ ഒരു സാധാരണ വിശ്വാസി പകച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിക്കണം. ഈ ദൈവത്തിന്റെ വേദപുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, എങ്ങനെ എതിർക്കണം എന്നുള്ളത്. ആ വേദപുസ്തകം പഠിപ്പിച്ച സത്യത്തെ നെഞ്ചിലേറ്റുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കണം. സങ്കീർത്തനം 45:13-14 വാക്യങ്ങൾ പറയുന്നുണ്ട്, അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്, അവളെ ചിത്രപ്പയ്യലുള്ള വസ്ത്രം ധരിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും, അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും, സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും, അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ഇത് ശലോമോന്റെ കൊട്ടാരത്തിൽ കടന്നു വരുന്ന ഭക്തിമാരെ പറ്റി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 45 സങ്കീർത്തനം ക്രിസ്തു സഭയും തമ്മിലുള്ള പരാമർശം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെളിപാട്, വെളിപാടിന്റെ ഒരു പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന സംഭവത്തിന്റെ ഒരു വെളിപ്പെടുത്തമായിട്ട് ക്രിസ്തുവാകുന്ന മണവാളൻ സഭയാകുന്ന മണവാട്ടിയെ കൊണ്ട് രാജവസ്ത്രം ധരിപ്പിക്കുന്ന, അതെങ്ങനെ അവിടെ ചിത്രപ്പയ്യിലുള്ള രാജവസ്ത്രം ധരിച്ച് രാജധാനിയിൽ കൊണ്ടുവരും എന്ന് പറയുന്നത്. അപ്പൊ ഒരുങ്ങി രാജാവിനെ എതിരേൽക്കാൻ തക്കവണ്ണം ഒരുങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്, ഒരു സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ പള്ളി പോകുന്നതും കൂട്ടായ പ്രാർത്ഥന നടത്തുന്നതും കൂട്ടായ ആത്മീയതകളിലൊക്കെ ഇടപെടുന്നതും അതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് പലരും പറയുന്നൊരു കാര്യമുണ്ടോ, കൂട്ടായ പ്രാർത്ഥനയൊന്നും വേണ്ട, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ വരമയിൽ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതല്ല ഒരു കൂട്ടായ്മയിൽ ഇറങ്ങി വരുന്ന ദൈവ അനുഗ്രഹത്തെ പറ്റി അവിടെ പറയുന്നത്. രാജധാനിയിൽ പ്രവേശിക്കത്തക്കവണ്ണം രാജവസ്ത്രം അണിയുന്ന സുന്ദരിയെ പറ്റിയാണ്, സുന്ദരിമാരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് പരിശുദ്ധ സഭ എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അപ്പോൾ വെളിപാട് പുസ്തകം 21:2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. വെളിപ്പെടുത്തലാണ് എന്താ പറയുന്നത്, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം സഭ കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. അപ്പോ ഈ സഭയുടെ ഏറ്റവും വലിയ കടമയാണ് സഭ ഒരുങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് നിരന്തരം നമ്മുടെ ആരാധനയിലെ പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് സഭയോട് പറയുന്ന ആഹ്വാനമാണ് നിങ്ങൾ ഉണർന്ന് ഒരുങ്ങിയിരിക്കുക എന്നുള്ളത്. ഒന്നാമതായിട്ട് നമ്മുടെ ഒരു നമ്മുടെ ചുമതലയാണ്, ഒരു സഭയുടെ ചുമതലയാണ് ഒരു കൂട്ടായ്മയിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന ഒരു ആത്മീയ ഒരുക്കത്തിന്റെ പ്രാധാന്യം. ആ കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരുക്കം പൂർണ്ണമാക്കപ്പെടുന്നത്. അത് ഒരാത്മീയ കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരുക്കത്തിൽ നിന്നും ഒരു പ്രസക്തിയില്ലെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആ കൂട്ടായ്മയിലാണ് ദൈവാനുഗ്രഹം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് 2:3, എന്റെ നാമത്തിൽ കൂടി വരുന്ന മധ്യത്തിൽ ഞാൻ എഴുന്നള്ളും എന്ന് പറഞ്ഞത് ഒരു കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന ആത്മീക ബലത്തിന്റെ സൗന്ദര്യത്തിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ടാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈ നമ്മൾ ഒരുങ്ങേണ്ട ഒരു സ്ഥലം സദൃശ്യവാക്യം 1:8-9 അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ ലഭ്യമാകുന്ന ഒരു ഒരുക്കത്തിന്റെ അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്കാം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കേ വരുത്, അവ നിന്റെ ശിരസ് അലങ്കാരമായും നിന്റെ കഴുത്തിന് സരപ്പള്ളിയുമായിരിക്കും. അപ്പനെ അമ്മയെ ബഹുമാനിക്കുകയും അവരുടെ വാക്ക് കേൾക്കുകയും ചെയ്യുന്നത് എന്താന്ന് പറയുന്നത്, നിന്റെ ശിരസ്സിന് അലങ്കാരവും നിന്റെ കഴുത്തിന് സരപ്പള്ളിയുമായിരിക്കും. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഒരുക്കത്തിന് നമ്മൾ അണിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കളോടുള്ള ബഹുമാനവും അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന നല്ല ആത്മീക അനുഭവങ്ങളും അറിവുകളും ഒക്കെ തന്നെ. നമുക്കറിയാം ഇന്ന് അപ്പനെയും അമ്മയും കേൾക്കാൻ ഇന്ന് കുഞ്ഞുമക്കളില്ല, അവർ കേൾക്കാൻ വേണ്ട. എങ്ങനെ വല്യപ്പന്മാരിൽ നിന്നും ഒക്കെ മക്കളെ വേർതിരിക്കാമെന്ന് മാതാപിതാക്കൾ വിചാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സംഭവിക്കുന്നത് മാതാപിതാക്കളെ പോലും മകൾക്ക് വേണ്ടത്ര അവസ്ഥയാണ്. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പനെ അമ്മയും ഒഴിവാക്കിയുള്ള ഒരു ജീവിത രീതി എന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല, അത് നന്മയിലേക്കുള്ള പോക്കുമല്ല. നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിപ്പിൻ എന്ന് നമ്മൾ FSC ലേഖനം നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്തിന് തൊട്ട് 6-ാം അധ്യായത്തിന്റെ ആദ്യത്തിൽ പറയുന്നത് നിങ്ങളുടെ അപ്പയമ്മമാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ, നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. നമ്മുടെ ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പനയാണ് നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ പ്രബോധനങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മൾ അണിയുന്ന ആത്മീക വസ്ത്രത്തിന്റെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംരക്ഷണമാണെന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. മൂന്നാമതായിട്ട് മറ്റൊരിടത്ത് പറയുന്നത് സദൃശ്യവാക്യങ്ങൾ 4:4 7-9 വാക്യങ്ങളിലൊക്കെ പറയുന്ന മറ്റൊരു പണിയേണ്ട വസ്ത്രം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവാണ്. സദൃശ്യവാക്യങ്ങൾ 4:7-8 ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്തിലും വിവേകം നേടുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും, അത് നിന്നെ ഒരു മഹത്തകിരീടം ചൂടിക്കും. ഇത് ഒരു പക്ഷെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ആശയമല്ല ഉയരങ്ങളിലെ ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇന്ന് അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരാ, അറിവ് നേടാനും അറിവ് പകർന്നു കൊടുക്കാനും. പക്ഷെ പലപ്പോഴും നമ്മുടെ അറിവ് ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭൗതിക സുരക്ഷിതത്വം നേടുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായ അറിവിനെ നമ്മൾ ആകർഷിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ദൈവം അരുളി ചെയ്യുന്നത് ഇങ്ങനെ ഭൗതിക സന്തോഷം കണ്ടെത്താനുള്ള അറിവിനെ പറ്റിയല്ല, നിന്റെ ആത്മാവിനെ ഉയർത്താനുള്ള ജ്ഞാനത്തെ പറ്റിയാണ്. നമുക്ക് ഈ സദൃശ്യവാക്യങ്ങൾ മുഴുവൻ ജ്ഞാനത്തിന്റെ ചലമോന്റെയാണ് സദൃശ്യവാക്യങ്ങൾ. ലോകം മുഴുവൻ നേടിയെടുത്തൊരു നേതാവാണ്. അവസാനം ഇദ്ദേഹം പ്രസംഗിച്ചിട്ടേ ഉള്ളൂ, ജീവിതത്തിൽ കാണിക്കാഞ്ഞത് കൊണ്ട് അദ്ദേഹം സ്വന്തം ജീവിതാനുഭവത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഈ ലോകം നേടുന്നത് വ്യർത്ഥമാണ്. പക്ഷേ ഈ ജ്ഞാനമൊക്കെ നേടിയെങ്കിലും അവസാനം പിന്നാലെ പോകാം, അതിനെ വാഗോണ്ട് പറഞ്ഞതല്ലാതെ അത് അന്വേഷിച്ച് പോകാതെ ജീവിതം അവസാനിപ്പിച്ച ഒരു ഹതഭാഗ്യനാണെന്നുള്ളത് അദ്ദേഹം തന്നെ അനുഭവത്തിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അണിയേണ്ട ഏറ്റവും വലിയ വസ്ത്രങ്ങളിൽ ഒന്നാണ് ഉയരങ്ങളിലെ ജ്ഞാനം. അത് കണ്ടെത്താനുള്ള ശ്രമം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെ ലഭ്യമാകുന്നത്? വേദപുസ്തക ധാരാളങ്ങളിൽ കൂടി നല്ല ആത്മീയ പിതാക്കന്മാർ ലഭിക്കുന്ന തിരിച്ചറിവുകളിൽ കൂടിയൊക്കെയാണ് നമ്മളത് വർദ്ധിപ്പിക്കേണ്ടത്. അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലോകവും അതിന് പിന്നാലെയുള്ള അന്വേഷണങ്ങളും ഓട്ടം കൊണ്ട് നമ്മുടെ ജീവിതം നിരാശയുടെയും ലോകത്തിന്റെ പിന്നാലെ ഓടുന്നവന്റെ അവസാനം ഒക്കെ നിരാശയാണ്. എത്ര ഉദാഹരണം നമുക്ക് പറയാനായിട്ട് പറ്റും. ഭൗതികമായ സമ്പത്തിന് വേണ്ടിയും ഒക്കെ അത് മാത്രം ലക്ഷ്യമാക്കി, ഒന്നും വേണ്ടാതെ ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ നമ്മളെങ്ങും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആത്മിക സന്തോഷം എന്ന് പറഞ്ഞ നല്ല അനുഭവം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഈ ഉയരങ്ങളിലെ ജ്ഞാനം കണ്ടെത്തക്കവണ്ണം ഒരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അതിനൊരു താല്പര്യം നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു അനുഗ്രഹത്തെ പറ്റി അവിടെ പറയുന്നത് അതിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും, അത് നിന്നെ ഒരു മഹത്വത്തിന്റെ കിരീടം ചൂടിക്കുന്നു പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു വസ്ത്രത്തെ പറ്റി ഒന്ന് പത്രോസ് ലീഗയുടെ 1 3-ാം അധ്യായം 3, 4, 5 വളരെ പ്രാധാന്യം. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. നമ്മൾ മുമ്പേ നമ്മൾ ഒരു മാന്യത കാണിക്കുന്ന വസ്ത്രങ്ങളെ പറ്റിയൊക്കെ പറയുന്നു. അപ്പൊ ഈ മാന്യമായ വസ്ത്രങ്ങൾ പോലും നമ്മൾ ധരിക്കുന്നതിന് പിന്നിൽ ഉള്ളിൽ ചില അർത്ഥങ്ങളാണ്. ആ ഉള്ളിലെ നന്മ അനുസരിച്ചുകൊണ്ടാണ് ഒരു സമൂഹം നമ്മളെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഈ പുറമേ കാണിക്കുന്ന വസ്ത്രങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ അകമയുള്ളത് മനുഷ്യൻ സൗമ്യതയുള്ളതും നല്ലതും അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഉടമയായിരിക്കണം എന്ന് നമ്മളെ പ്രബോധിപ്പിക്കുക. അപ്പൊ പുറമേ നമ്മള് കാണിക്കുന്ന ആ നന്മ അതൊരും പുറം മൂച്ച് മാത്രമാകാതെ അത് അകത്തിൽ അകത്തു നിന്ന് വന്ന് പുറത്ത് ആകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു പ്രകാശം, അല്ലെങ്കിൽ നേരത്തെ ഉറപ്പിച്ചതുപോലെ സ്വർഗം നമ്മളെ അണിയിക്കുന്ന ഒരു വിശേഷ വസ്ത്രം നമുക്ക് ദാനമായിട്ട് ലഭ്യമാകാനിടയായിത്തീരുന്നത്. വീണ്ടും നമ്മൾ ഓർപ്പിക്കുന്നത് അടുത്തൊരു നമ്മൾ ഞാനും നിങ്ങളും ധരിക്കേണ്ട ഒരു വസ്ത്രത്തെ പറ്റി പറഞ്ഞ ഇയ്യോബിന്റെ പുസ്തകം 29:14 അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നീതിയെ ധരിച്ചു അതെന്റെ ഉടുപ്പായിരുന്നു, എന്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നു. ഇവിടെ പറയുന്ന വസ്ത്രം എന്ന് പറയുന്നത് ദ ഗാർമെന്റ് ഓഫ് ജസ്റ്റിസ്, നീതിയാകുന്ന വസ്ത്രം. യോ പറയുകയാണ്, ഞാൻ നീതിയെ ധരിച്ചു അതെന്റെ ഉടുപ്പായിരുന്നു. ആ നീതിയാണ്, ആ നീതിബോധമാണ് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ വീണ്ടും ലഭ്യമാകുവാൻ തക്കവണ്ണം ഇയ്യോബിന്റെ ജീവിതത്തെ പിന്നെ സാധൂകരിച്ചത്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നീതിയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴേ ചില നഷ്ടങ്ങൾ വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷെ ആ നഷ്ടങ്ങളെക്കാൾ വലിയ ദൈവമഹത്വത്തിന്റെ അടയാളം നമ്മളിൽ സാധ്യമാകുന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നീതി ഉയർത്തിപ്പിടിച്ച ജീവിതം നഷ്ടമായ ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷെ അതൊരു താൽക്കാലികമായ നഷ്ടമായിരുന്നു എന്നുള്ളത് അവരുടെ ജീവിതാവസാനവും അതിനുശേഷവും വ്യക്തമാക്കുന്ന സംഭവങ്ങൾ ധാരാളമാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ നീതിബോധമുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് നീതിയൊക്കെ ഉള്ളവരാ, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നീതിയൊക്കെ ഈ ആശയങ്ങളെ ആശ്രയിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നീതിയും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഒരു കുഴപ്പം നമ്മളുണ്ട്. അല്ല, ആളെ കണ്ട് നമ്മുടെ നീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കും. അടിസ്ഥാനപരമായ നീതിബോധമുള്ളവരായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ നീതിബോധമുള്ളവരായിട്ട് ജീവിക്കാനായിട്ടാണ് എന്റെയും നിങ്ങളുടെ ആസ്തിക ജീവിതത്തിന്റെ വിളി എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:10 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാടൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. അവിടെ പറയുന്നത് എന്നെ മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. എനിക്ക് അവൻ ആരാ? ദൈവം രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതിയുള്ള അങ്കി. ആർക്കാ നീതി കിട്ടുന്നത്? ഈ ലോകത്തിൽ നീതിയോടെ ജീവിക്കുന്നവർക്ക് ദാനമായിട്ട് നൽകുന്ന ഒരു വലിയൊരു എന്താ പറയുന്നത്, വലിയ ഒരു കിരീടമാണ് നീതിയുടെ കിരീടം. നീതിയുടെ കിരീടം ആർക്കാ കിട്ടുന്നത്? നീതിബോധമുള്ളവർക്കാണ് കിട്ടുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നീതിബോധത്തോടുകൂടി ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കിരീടമാണ് ഒരു നീതിയുടെ കിരീടം, വാടാത്ത കിരീടം എന്ന് പറയുന്നത്. രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതിയുടെ അങ്കി എന്നെ ദൈവം അണിയിപ്പിക്കും. പിന്നീട് നമ്മൾ കാണുന്ന വേദോസത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട വസ്ത്രങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് വിവാഹ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്ന ഒരു വിരുന്നുകാരന്റെ കഥയാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് പറഞ്ഞ രൂപമേലാണ്. നമുക്കൊക്കെ വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 22:22 പ്രാരംഭത്തിലാണ് നമ്മളിത് കാണുന്നത്. നമുക്ക് അതിന്റെ കഥയൊക്കെ അറിയാം. ഒരുക്കപ്പെട്ട ആളുകളിൽ ക്ഷണിക്കാനായിട്ട് പറഞ്ഞു, ക്ഷണിക്കാൻ ആളെ വിട്ടെങ്കിലും ക്ഷണിച്ച് ഒരുക്കപ്പെട്ടവർ വന്നില്ല. അവർ അവഗണിച്ച് അവരുടേതായ വ്യാപാരങ്ങളിലേക്ക് പോയി. ഒരുപക്ഷെ അങ്ങനെ ആദ്യം ക്ഷണിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അർഹതയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, യഹൂദന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും അതാ പുരോഹിതന്മാരൊക്കെയാണ്. പക്ഷെ അവരാരും വിളിച്ചതനുസരിച്ച് വന്നില്ല. വരാഞ്ഞത് കൊണ്ട് അവരെയൊക്കെ പിന്നെ ദൈവം വരാൻ തള്ളിക്കളഞ്ഞിട്ട് ആരെ വിളിച്ചു? വഴിവരിയിരിക്കുന്ന ആളുകളെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച ആൾക്കാർ വന്നു. അങ്ങനെ വിളിച്ചു വന്നവരെല്ലാം വന്ന സമയത്ത് ഒരാൾക്ക് മാത്രം വിവാഹ വസ്ത്രമില്ലായിരുന്നു. അയാളെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളഞ്ഞു. ഈ വിവാഹ വസ്ത്രമില്ലാതെ വന്നവനെ അന്ധകാരത്തേക്ക് തള്ളിക്കളയുക എന്ന് പറയുന്നത് ഒരു നല്ല യജമാനന് ചേർന്നതാണ്. ക്ഷണിച്ച ഒരു വ്യക്തി ഒരു വസ്ത്രമില്ലാതെ പോയത്. ഇവിടെ വസ്ത്രം എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുന്നത്, ഒരു ഇതൊരു അടയാളമായിട്ടാണ്. ഇവിടെ വസ്ത്രം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വസ്ത്രമാണ്. ഇത് വാസ്തവത്തിൽ ഈ നമ്മള് ഒരു കല്യാണത്തിന് നമ്മൾ പൈസ കൊടുത്ത് വസ്ത്രം വാങ്ങി ഒരുങ്ങി വരുന്നത് പോലെ അല്ല ഈ വിവാഹത്തിന് ക്ഷണിക്കപ്പെടുന്ന ഈ കഥയിലെ ഈ ഉപമയിലെ ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട വ്യക്തി. കാരണം ഇത് ക്ഷണിക്കുമ്പോൾ തന്നെ അവന് കൊടുക്കുന്ന ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം അവന് കൊടുത്തത് ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു ക്ഷണം, ആ ക്ഷണപ്പോടത്രം അതിൽ പങ്കെടുക്കാനുള്ള വസ്ത്രം കൂടെ അവന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ വസ്ത്രം അവന് ലഭിച്ചിട്ട് ആ വസ്ത്രം അണിയാതെ തോന്നിയ പോലെ നശിപ്പിച്ച് അത് വൃത്തികേടാക്കി വന്നത് കൊണ്ടാണ് വിവാഹ വസ്ത്രം ഇല്ലാത്തതുകൊണ്ട് അവനെ പുറന്തള്ളി കളയുന്നത്. ആ വസ്ത്രം എന്ന് പറയുന്നത് പരിശുദ്ധ മാമോദീസയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് മാമോദീസയാണ്. ഓരോ മനുഷ്യനും മാമോദീസയിൽ കൂടി അവതാരിമാൻ ലഭിക്കുന്ന ഒരു വിവാഹ വസ്ത്രമുണ്ട്. സഭയുടെ മണവാട്ടിയാകുന്ന ആ വലിയ വലിയ വിളിയിലേക്ക് ചുമതലയിലേക്ക് ഔദാര്യമായിട്ട് ലഭിക്കുന്ന ഒരു ആ മാമോദിസ എന്ന കർമ്മത്തിലേക്ക് അടുത്തു വരുമ്പോഴാണ് നമുക്ക് ആ ആ പ്രകാശവസ്ത്രം ധരിക്കുന്നത്. പിന്നെ ഞാനും നിങ്ങളും ആ വസ്ത്രം, അതുകൊണ്ടാണ് വെളിപാട് ഉത്സവത്തിൽ പറയുന്നുണ്ടല്ലോ, ഉടുപ്പ് മലിനമാകാത്ത ചില മനുഷ്യരെ ഞാൻ കാണുന്നു. ഔദാര്യമായി ലഭിച്ച വസ്ത്രം മലിനമാകാതെ കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈ ഔദാര്യമായി സ്വീകരിക്കപ്പെട്ടവരുടെ ചുമതലയാണ്, എന്റെ നിങ്ങളെയൊക്കെ ചുമതലയാണ്. അങ്ങനെ ആ വസ്ത്രം കാത്തുസൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈ വിവാഹത്തിൽ പങ്കാളികളാകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആ വസ്ത്രം മലിനമാക്കി കളഞ്ഞാൽ അർഹിക്കാതെ ലഭിച്ച ഈ വിശേഷ വസ്ത്രം നമ്മൾ സൂക്ഷിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ നമ്മളെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുമെന്ന് ഒരു ഉപയിൽ കൂടി വളരെ ഗൗരവമായിട്ട് ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിവാഹ വസ്ത്രം ധരിച്ചുകൊണ്ടുവരുന്ന ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രാധാന്യം ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മളെ അറിയിക്കുന്ന ഒരു വസ്ത്രത്തെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, അനുദപിക്കുമെന്നവർ ലഭിക്കുന്ന ഒരു വസ്ത്രമുണ്ട്. ലൂക്കോസിന് ശേഷം 15:21-22 വാക്യവും വളരെ പ്രസിദ്ധമായ കർത്താവിന്റെ മറ്റൊരു ഉപമയാണ്. എന്താണ്, പിന്നെ നഷ്ടപ്പെട്ടു പോയ ആടിന്റെ കഥകളൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തില് നഷ്ടപ്പെട്ടു പോയ മകനെ അല്ലേ തിരിച്ച് പിന്തിരിഞ്ഞു വരുന്ന മകന്റെ ഉപമയെ പറ്റി പറയുന്നത്. ഈ മകന് അപ്പന്റെ വസ്തുക്കളൊക്കെ വാങ്ങിച്ചു പോയി തിരിച്ചു വന്ന് അനുതാപത്തോട് തിരിച്ചു വരുമ്പോൾ ഈ അപ്പന്റെ മുമ്പാകെ ഇവർ ഏറ്റുപറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കൊക്കെ അറിയാം. 21 വാക്യം വായിക്കുന്നു, മകൻ അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനിയും നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവരെ ധരിപ്പിപ്പിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് കൂടിപ്പിൻ. എന്താ പറയുന്നത്, ഒരു പ്രത്യേക വസ്ത്രം അനുദപിക്കുന്നവന് ലഭ്യമാകുന്ന ഔദാര്യമായി ലഭിക്കുന്ന ഒരു അപ്പന്റെ സമ്മാനമാണ് ഈ വസ്ത്രം. ഈ ലോകത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, പക്ഷെ നല്ല അനുതാപം, ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ പറ്റിയുള്ള ഒരു ഉൾക്കാഴ്ച, അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അനർഹമായ ദൈവത്തിന്റെ ഔദാര്യത്തിലേക്കാണ്. അപ്പോ അനുതാപവും പ്രാർത്ഥനാ ജീവിതവും നമുക്ക് നൽകുന്ന ദാനമായിട്ട് ലഭിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും, ഈ അനുതാപവും ഈ ഏറ്റുപറച്ചിലും ഒക്കെ നമ്മൾ അണിയുന്ന ഒരു പ്രത്യേക അനുതാപത്തിന്റെ വസ്ത്രം. അനുതാപത്തിന്റെ വസ്ത്രം നമ്മൾ അണിയുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്, മേത്തരമായ അങ്കി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന അനുതാപമുള്ളവരായിട്ട് നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിന്റെ വലിയൊരു പ്രശ്നമാണെന്നറിയാമോ, നിങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു പഴയ തലമുറ, പഴയൊരു ഇപ്പോഴത്തെ തലമുറ ഒരു പ്രത്യേകത, ഒരു വലിയൊരു പ്രത്യേകതയാണ് ചെയ്യുന്ന കർമ്മങ്ങളെ പറ്റി, ചെയ്യുന്ന കൊള്ളരുതാമെ പറ്റി ഒരു അനുതാപം തോന്നാറില്ലെന്നുള്ളത്. വലിയൊരു കാലഘട്ടം അനുഭവിക്കുന്ന വലിയ ഒരു ആത്മിക ദുരന്തമാണ്. എന്ത് ചെയ്യാനും മടിയില്ല, ചെയ്താലോട്ട് കുറ്റബോധവുമില്ല. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നമ്മളെ ഒരു പക്ഷെ സന്ദർഭോചിതമായിട്ട് പറയുക, ഈ നാട്ടിലെ ഹ്യൂമൻ സാക്രിഫൈസ് നടന്ന സംഭവത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പല പ്രാവശ്യം എടുത്തു പറയുന്നൊരു കാര്യമില്ല. അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ അവർ ചെയ്ത കൃത്യത്തെ പറ്റി യാതൊരു അനുതാപം ഓർക്കില്ല, കുറ്റബോധമില്ല അവർ പറഞ്ഞു പറയാൻ. എന്തൊരു അപകടം പിടിച്ച ആത്മീകതയാണ്. ഒരു കുറ്റബോധമില്ലാത്ത ഒരു സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സമൂഹമാണ്. കാരണം ചെയ്യുന്നതിലൊന്നും കുറ്റബോധമില്ല, പിന്നെ എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നു. അപ്പം ആത്മീക ജീവിതത്തിന്റെ വലിയൊരു അപരാധമാണ് ഈ കുറ്റബോധമില്ലാത്ത, മനസാക്ഷിക്കുത്തില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത്. അതൊരു നമ്മൾ അണിയേണ്ട ഒരു ഒരു വിശ്വാസി അണിയേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്ത്രമാണ് അനുതാപത്തിന്റെ, ദ ഗാർമെന്റ് ഓഫ് റിപ്പന്റൻസ്. ഏറ്റവും ആവശ്യമുള്ള ഒരു ഒരു ആഭരണമാണെന്നുള്ള, അല്ലെങ്കിൽ അണിയേണ്ട ഒരു വസ്ത്രമാണെന്നുള്ളത് ഇതിനോട് ചേർത്ത് നമ്മൾ ഓർപ്പിക്കുകയാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ വിവിധ തലക്കെട്ടിൽ ഒരു വിശ്വാസി അണിയേണ്ട വിവിധ വസ്ത്രങ്ങളുടെ തലങ്ങളെ പറ്റിയാണ് അല്ലേ. സഭയണിയേണ്ട വസ്ത്രം ഒരു മണവാട്ടിയുടെ രൂപത്തിൽ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ അനുസരണം, മാതാപിതാക്കൾ അനുസരിക്കുമ്പോൾ ആ അനുസരണത്തിൽ കൂടി മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവർ പറയുന്നത് കേൾക്കുമ്പോൾ അനുസരണത്തിന്റെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. മൂന്നാമതായിട്ട് ഉയരങ്ങളിലെ ജ്ഞാനം, അറിവ് ഒരു ആഭരണമായി നമ്മൾ ധരിക്കുക എന്നുള്ളത് പറഞ്ഞു. നാലാമതായിട്ട് പുറമേ അല്ല അകമേ നമ്മൾ അണിയേണ്ട ചില വസ്ത്രങ്ങളെ പറ്റി, നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മളെ ആകർഷിക്കുന്നത് നമ്മുടെ ഉള്ളു കണ്ടിട്ടാണെന്നുള്ള ഒരു ചിന്ത, അകമേ ധരിക്കേണ്ട വസ്ത്രങ്ങളെ പറ്റി പറഞ്ഞു. ഇന്നലെ പറഞ്ഞ നീതിയാകുന്ന വസ്ത്രം, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നീതിയാകുന്ന വസ്ത്രം നമ്മൾ ഇടുമ്പോൾ, നീതിയുടെ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീക സുരക്ഷിതത്വത്തെ പറ്റി പറഞ്ഞു. പിന്നീട് ഞാൻ ഓർപ്പിച്ചത് വിവാഹ വസ്ത്രം ക്ഷണിക്കപ്പെട്ട മണവാളൻ ഒരുക്കിയ വിവാഹത്തിന് പങ്കെടുക്കുമ്പോൾ ഔദാര്യമായി ലഭിച്ച വസ്ത്രം അണിഞ്ഞുകൊണ്ട് കടന്നു വരാനുള്ള സാധ്യതയെ പറ്റി പറഞ്ഞു. വീണ്ടും പറഞ്ഞത് ഒരു ഒരു വിശ്വാസി ജീവിതത്തിൽ അണിയേണ്ട പ്രധാനപ്പെട്ട വസ്ത്രങ്ങളൊന്നാണ് അനുതാപത്തിന്റെ വസ്ത്രം, ദ ഗാർമെന്റ് ഓഫ് റിപ്പന്റൻസ്. അനുതാപത്തിന്റെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഈ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് അവസാനം ദൈവത്തിന്റെ ന്യായവിധിയിൽ നമുക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ആ ന്യായവിധിയിൽ നമുക്കെതിരെ ആരൊക്കെ കുറ്റം വിധിച്ചാലും ദൈവം നമ്മളെ നമ്മൾ ചെയ്യുന്ന നന്മയ്ക്കനുസരിച്ചുള്ള നീതിയുടെ വസ്ത്രം ധരിപ്പിക്കുന്നുള്ളതാണ്. അത് പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചോളാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സുപരിചിതമായ ഒരു സംഭവമാണ്. യോശുവ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ പിശാച് കുറ്റപ്പെടുന്നു. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ, യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗം നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഈ കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. എന്നാറ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളയുവരെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവവസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ച് യഹോവയുടെ ദൂതനോ അടുക്ക നിൽക്കുകയായിരുന്നു. ഈ ദൈവത്തിന്റെ ന്യായവിധിയിൽ കൂടി, ഈ ന്യായവിധിയിൽ പങ്കാളികളാകേണ്ടവരാണ് ഈ ലോകത്തിലെ സകല മനുഷ്യരും. അപ്പം ആരൊക്കെ നമ്മളെ കുറ്റം വിധിച്ചാലും ദൈവം നമ്മളെ കുറ്റം വിധിക്കാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ഇവിടെ പറയുന്നത് പോലെ തന്നെ വെടിപ്പുള്ള മുടി വെച്ച്, ഏറ്റവും മുടി വെച്ച് അലങ്കാര വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഭാവിയിൽ നമുക്ക് സംജാതമാകണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ വസ്ത്രങ്ങൾ ഈ ലോകത്തിൽ ധരിക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. പരിശുദ്ധനായ പൗലോസ് നമ്മൾ ഓർപ്പിക്കുകയാണ്, പിശാചിനോട് തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടസേനയോടും അത്ര. അതിനുശേഷം പൗലോസ് ഈ അണിയേണ്ട ചില വസ്ത്രങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ആ അണിയപ്പെടേണ്ട വസ്ത്രങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പല സാദൃശ്യങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങളുടെ ചില രൂപങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പൗലോസ് ലേഖനം നമ്മൾ ഓർപ്പിക്കുന്ന ഈ വസ്ത്രങ്ങളൊക്കെ നമ്മളെ ഓർപ്പെടുത്തുന്നത് ഈ മുമ്പ് ഞാൻ വിശദീകരിച്ച ഈ അണിയേണ്ട വസ്ത്രങ്ങളുടെ വിവിധ തരങ്ങളെ പറ്റിയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിലുള്ള മറ്റുള്ളവരെ ആകർഷിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിനെ ആകർഷിക്കത്തക്കോണമുള്ള വസ്ത്രം ധരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ വസ്ത്രം ധരിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പിശാചിനെ എതിർക്കാനുള്ള ആയുധവർഗം ധരിച്ചുകൊണ്ട് അവനെ അതിജീവിച്ച് പിശാചൊരുക്കുന്ന തന്ത്രങ്ങൾ ഏതുമാകട്ടെ, അധികാരങ്ങളാകട്ടെ, സ്വാർത്ഥതകളാകട്ടെ, അല്ലെങ്കിൽ ആത്മീയതയുടെ രൂപത്തിൽ വരുന്ന പൈശാചിക പ്രലോഭനങ്ങളാകട്ടെ, ഇവയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഉയരങ്ങളിലെ പ്രകാശത്തിന്റെ വസ്ത്രം, പണ്ട് നഷ്ടപ്പെട്ടു പോയ മൗനത്താൽ കൂടി ലഭ്യമായി അറിഞ്ഞോ അറിയാതെയോ കുറെയൊക്കെ മലിനമായിട്ടുണ്ടെങ്കിൽ അനുതാപത്തിൽ കൂടി അതൊക്കെ മാറി നിത്യതയുടെ പ്രകാശ വസ്ത്രം, നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രത്യേക ഒരു യൂണിഫോം ലഭ്യമാകുവാൻ തക്കവണ്ണം ദൈവം വരാൻ ഇടയാകട്ടെ. നമ്മുടെ ധ്യാനം, പ്രാർത്ഥനയും ചിന്തകളും ഒക്കെ അതിന് നമ്മുടെ കൂടുതൽ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ അനുഗ്രഹീതമായ ഒരു പ്രഭാത സന്ദേശം വീണ്ടും നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഭാഗ്യം നൽകി. ആനുകാലിക ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതും ക്രൈസ്തവ ജീവിതത്തിൽ പ്രധാനമായി അർഹതയോടുകൂടി ക്രമപ്പെടുത്തേണ്ടതുമായ ഒരു വിഷയം. നമ്മുടെ വസ്ത്രവിധാനത്തെ കൃത്യമായി പരിചയപ്പെടുത്തിക്കൊണ്ടും ക്രൈസ്തവന്റെ ജീവിതത്തിന് അനിവാര്യമായ വസ്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടും വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. ദൈവം നൽകിയൊരു പ്രകാശ വസ്ത്രത്തെ പലപ്പോഴും അതിന്റെ പ്രാധാന്യം അറിയാതെ നശിപ്പിച്ച് ലോകത്തിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വസ്ത്ര സംവിധാനത്തിന്റെ പിറകെ അറിഞ്ഞോ അറിയാതെയോ പരക്കം പറയുന്ന ഒരു ജീവിത കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കൃത്യമായി പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ തിരുവചനത്തിൽ നിന്നും ലേഖനത്തിൽ നിന്നും ഒരു കാര്യം ഉദ്ധരിച്ചു, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക, അവന് ദൈവം നൽകാൻ ഉദ്ദേശിക്കുന്ന കിരീടം നിശ്ചയമായും ലഭിക്കും. MMVS ഈ വർഷത്തെ കോൺഫറൻസിൽ യോഹന്നാന്റെ സുവിശേഷം 3:16 ആസ്പദമാക്കിക്കൊണ്ട് നടത്തപ്പെട്ട കോൺഫറൻസിൽ പത്രാസിന മെത്രാപ്പോലിത്തെ ആയിരിക്കുന്ന അഭിനന്ദനായ അത്രയും തിരുമേനി ഈ വിഷയത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പ്രഥമ ദിവസം സംസാരിച്ചു. പെട്ടെന്നതാണ് എന്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നത്. ദാനിയേൽ സിംഹപ്പിടിയിൽ കിടന്നു, ദാനിയേലിനൊന്നും സംഭവിച്ചില്ല. സിംഹം ദാനിയേലിനെ കണ്ടത് ഒരു സ്നേഹിതന്റെ രൂപത്തിലാണ്. തീച്ചൂളയുടെ അനുഭവത്തിലേക്ക് വീഴുന്ന 3 ബാലന്മാർ തീയുടെ യാതൊരു പൊള്ളലും ഏൽക്കാതെ തീയിൽ നിന്നും പുറത്തു വന്നു. തീക്ക് ആ പ്രകാശ വസ്ത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഈ പ്രകാശ വസ്ത്രമാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദമിനും ഹവ്വയ്ക്കും നൽകിയത്. ഇത് വീണ്ടും നമുക്ക് ലഭിക്കാനാണ് യഥാർത്ഥത്തിൽ അച്ഛനത് കൃത്യമായിട്ട് സൂചിപ്പിച്ചു. വിശുദ്ധ മാമോദീസയിലൂടെ ഒരു വസ്ത്രം നമുക്ക് നൽകുകയാണ്. ആ വസ്ത്രത്തെ കുറിച്ച് ബോധ്യം കാലഘട്ടങ്ങളിലൂടെ നമുക്കുണ്ടായിരുന്നുവെങ്കിലും പല പ്രാവശ്യവും ഈ ബോധ്യം പറഞ്ഞു കൊടുത്താലും വിശുദ്ധ മാമോദീസയ്ക്ക് ചേരാത്ത വസ്ത്രവുമായി കടന്നു വരുന്ന അംഗങ്ങളുടെ എണ്ണം, മാതാപിതാക്കളുടെ എണ്ണം കൂടി വരികയാണ്. വിവാഹ ശുശ്രൂഷയ്ക്കായിട്ടൊരു വസ്ത്രം ക്രമപ്പെടുത്തിയിട്ടുണ്ട് സഭ. അതിനകത്ത് ഏതൊക്കെ രീതിയിൽ അവരവരുടേതായ തൊങ്ങലുകൾ കൂട്ടിച്ചേർത്ത് ആ വസ്ത്രത്തിൽ മാലിന്യം കലർത്താനുള്ള അഭിനിവേശം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. മരണശൈലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മൃതശരീരത്തിന് ഒരു വസ്ത്രത്തിന്റെ സംവിധാനമുണ്ട്. ഇതിനകത്തെല്ലാം അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുവാൻ തക്കവണ്ണം നമ്മൾ അറിഞ്ഞും അറിയാതെ ഒളിഞ്ഞും തെളിഞ്ഞും പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. തിരുമേനി സൂചിപ്പിച്ചത് ലഭിക്കപ്പെട്ട ഈ പ്രകാശ വസ്ത്രം നമുക്കുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ മനുഷ്യനെ നോക്കുമ്പോൾ അവന്റെ കുറവുകളെ കണ്ടെത്തുന്നതിനേക്കാൾ അവന്റെ നന്മകളിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. നമ്മൾ ഇന്ന് സമൂഹത്തിന്റെ ഏത് മേഖലയിലോട്ട് നോക്കിയാലും അവിടുത്തെ കുറവുകളെ കണ്ടെത്താൻ നമ്മളൊക്കെ സംസാരിക്കുന്ന ഞാന് അതിൽ കേമനാണെന്ന് എന്റെ വിചാരം. നിങ്ങളൊക്കെ അങ്ങനെ അല്ല എന്നാണ് എന്റെ ചിന്തയും. അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും കുറ്റം കണ്ടെത്തലുകളും ഉണ്ടാകാനുള്ള കാരണം നമുക്ക് ലഭിക്കപ്പെട്ട ഈ പ്രകാശ വസ്ത്രത്തിന്റെ ഗുണമേന്മ എവിടെയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അറിയാതെ തന്നെ നമ്മൾ വാ തുറക്കുമ്പോൾ ഉച്ചരിക്കുന്നത് മറ്റുള്ളൊരാളുടെ കുറവ് പറയും, അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നാവ് കൊണ്ട് ഉച്ചരിക്കും. ഇതൊക്കെ പ്രകാശ വസ്ത്രത്തെ കുറിച്ചുള്ള ധാരണയില്ലായ്മയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ സമാപനം നടത്തട്ടെ. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അത് ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അച്ഛൻ ഉദാഹരണം പറഞ്ഞു. ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയായി ചെല്ലുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം ആ ക്ഷണിച്ച വ്യക്തിയെ ബഹുമാനിക്കാൻ കൂടി ഉള്ളതാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൃത്യമായിട്ട് അച്ഛൻ നമുക്ക് നൽകി. വസ്ത്രം ധരിക്കുമ്പോൾ അവനവൻ അവനവനെ കുറിച്ചും ഒരു ബോധ്യമുണ്ടാകണം. ഇത് ഞാൻ ഏത് കാറ്റഗറിയിൽ, ഏത് തലത്തിൽ, ഏത് സഭയിൽ, ഏത് വിശ്വാസത്തിൽ ഉള്ളവനാണ് എന്നുള്ളൊരു ബോധ്യം അവനവന് സ്വന്തമായിട്ട് ഉണ്ടാകാൻ, അതാണ് അതിന്റെ പ്രൈമറി ഡയമെൻഷൻ. രണ്ടാമത്തേതാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റുള്ളവരെ എന്റെ വസ്ത്രത്തിലൂടെ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തുക. അവിടെയെല്ലാം മികച്ചതാകണമെന്നൊരു ചിന്തയല്ല നമുക്ക് ആവശ്യം, ആധ്യാത്മികത നഷ്ടപ്പെടുത്താത്തൊരു വസ്ത്രം എനിക്കുണ്ടാകണം എന്നൊരു ബോധ്യം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ മക്കളെ വളർത്തുന്ന ഘട്ടത്തിൽ അവർക്ക് അനുയോജ്യമായ വസ്ത്രവിധാനം തന്നെ നൽകാൻ കൃത്യമായിട്ട് അവരെ നമ്മൾ ശ്രദ്ധിക്കും. ചില സഭകളിൽ, പ്രത്യേകിച്ച് എത്യോപ്യൻ പാരമ്പര്യത്തിൽ, അവർ ആരാധനയ്ക്കായി വരുമ്പോൾ അവർക്ക് ആരാധനയിൽ ഉപയോഗിക്കാൻ അനുവദനീയമായ ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം മാത്രമേ വരൂ. നമുക്കത് ഏതോ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴും ഏതെങ്കിലും മാസത്തിൽ ഒരു ഞായറാഴ്ചയെങ്കിലും ദേവാലയത്തിന് ഉചിതമായൊരു വസ്ത്രത്തിൽ വരാൻ പറഞ്ഞാൽ ഒരു പ്രത്യേക ശത്രുവിനെ പോലെ നോക്കുന്ന മനുഷ്യരുണ്ട്. തിരികെ ഒരു ചോദ്യം ചോദിക്കും, അച്ഛൻ കഴിഞ്ഞ ആഴ്ച ഇട്ട കാപ്പ ചുവന്നതായിരുന്നല്ലോ, അതിന് വിലയാഴ്ച ഇല്ലായിരുന്നല്ലോ. ഈ ചിന്തയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതിന്റെ പ്രാധാന്യം നമ്മൾ വിസ്മരിച്ചു പോകുകയാണ്. വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തതയോടുകൂടി നല്ല ഉദാഹരണം ക്രൈസ്തവനെ, അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടുന്ന വസ്ത്രം ഏതായിരിക്കണം, ഈ ഭംഗിയായി അവതരിപ്പിച്ച പ്രിയപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള സ്നേഹം, കെ കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. വരുന്ന ആഴ്ചകളിലും കൂടുതൽ കൃപയോടുകൂടി നമ്മൾക്ക് ഇപ്രകാരം കൂടി വരവിന് ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ സംഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കൃത്യമായിട്ട് ഓർക്കാനുള്ള പേരുകള്: എസ്രയെ വീണ്ടും ദൈവം ഭാഗ്യം ഓർക്കാം, സൂസിയെ ദിവസങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കാം, ജേക്കബ് ഫാമിലിയെ ഓർക്കാം, ത്രോട്ട് ക്യാൻസർ ആയിരിക്കുന്ന ജേക്കബിനെ ഓർക്കാം, ഗ്രേസിയെ ഓർക്കാം, പോൾ ഫിലിപ്പിനെ ഓർക്കാം, നീലിന്റെ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന ചമ്മക്കുട്ടിയെ ഓർക്കാം, ഹോബിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, സജിയെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കാം, ക്യാൻസറിന്റെ ചികിത്സ നടക്കുന്നു, രോഹാനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ടോനു ജെയിംസ്, ചിമ്മി, ആലിസ് ജോസഫ്, കൊച്ചുമോൻ ജോയൽ മാത്യു, എഡ്മണ്ടൻ കുഞ്ഞുമരച്ചാൻ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവം ഭാഗ്യം ഓർത്ത് പ്രാർത്ഥിക്കാം. ഭാഗ്യമോർ ഞങ്ങളെ കരുതുന്ന കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ മുമ്പാകെ വീണ്ടും അടുത്തു വന്ന് ദൈവശബ്ദം കേട്ട് ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മ എപ്പോഴും അവിടെ നിലനിൽക്കുന്നു, അവിടുന്ന് ഈ കൂട്ടായ്മയെ നയിക്കുന്നു എന്ന കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അനേക ആളുകൾക്ക് ആത്മവിശ്വാസം പകരുന്ന, ഹൃദയത്തിൽ ദൈവിക അംശങ്ങളെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി ഇത് വളരുവാൻ സഹായിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഒരു കോട്ട പോലെ കാക്കണമേ. ഇതിൽ ഞങ്ങൾ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ പേരുകൾ പറയുമ്പോഴും അല്ലാതെ ഹൃദയത്തിൽ ഓർക്കുമ്പോഴും ഒക്കെയും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഒരു ശക്തിയായി, സൗഖ്യമായി, സമാധാനമായി, ആശ്വാസമായി, പ്രത്യാശയായി ഇതിന്റെ മക്കളിലേക്കൊക്കെ വ്യാപരിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ കരുണയിൽ ആശ്രയിക്കാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ദൈവമേ, അങ്ങയിൽ മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും മറ്റുള്ളവരുടെ കഴിവിലും ബലത്തിലും സങ്കേതം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അതൊക്കെ നിഷ്ഫലമാണ്. ഞങ്ങളുടെ സങ്കേതത്തിന്റെ ഉറവിടം യഹോവയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഓരോ രോഗികൾക്ക് അവിടുന്ന് ബലം നൽകണമേ, സൗഖ്യം നൽകണമേ, പ്രത്യാശ നൽകി അവിടുത്തെ കൃപയിൽ സ്ഥിരപ്പെടുത്തണമേ. കുടുംബത്തിൽ അസ്വസ്ഥതകളുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാനം മൂലവും മയക്കുമരുന്ന് മൂലവും അത്തരം രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അത്തരം രീതിയിലുള്ള പൈശാചിക പ്രേരണയുള്ളവരിൽ നിന്നും അതൊക്കെ നീക്കി അവരുടെ മനസ്സിന് വിശുദ്ധി നൽകണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ബലപ്പെടുത്തണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് ബലം നൽകണമേ. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന കുഞ്ഞുങ്ങളെ വാഴ്ത്തണമേ. അവർക്ക് നല്ല പങ്കാളികൾ ലഭിക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളുടെ കണ്ണുനീരിനെ മാനിക്കണമേ. നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയെ നയിക്കണമേ. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അധികാരമോഹമില്ലാത്ത ശാന്തതയും വിനയുമുള്ള പിതാക്കന്മാരായി അവരെ രൂപാന്തരപ്പെടുത്തണമേ. ഈ സഭയിലെ ഓരോ മക്കൾക്ക് വേണ്ടി, ആടുകൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരുക്കവും തിരിച്ചറിവും വിവേകവും പക്വതയൊക്കെ കൊടുത്ത് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭാവാദരവിനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, നയിക്കാനുള്ള കഴിവ് കൊടുക്കണമേ. ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിച്ചിട്ടുള്ള പിതാക്കന്മാരെയും തുടർന്ന് ഈ ഭദ്രാസനത്തിന് ചുമതലയേൽക്കുന്ന മെത്രാപ്പൊലീത്തയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. വഴി തെളിയിക്കണമേ. സഭയോടുള്ള ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഈ ലോകത്തെ അവിടുന്ന് നയിക്കണമേ. ലോകത്തെ അവിടുന്ന് നടത്തണമേ. അവിടുന്ന് ഈ ലോകത്തിന്റെ അധിപനാകണമേ. സകല സൃഷ്ടിയും അങ്ങേ വന്നിച്ച് ആരാധി ജീവിക്കാൻ സഹായിക്കണമേ. ഞങ്ങളെ ഒരിക്കൽ കൂടുതൽ രൂപ സമർപ്പിക്കുന്നു. അനുതാപത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളൊക്കെ ക്ഷമ ശുദ്ധീകരിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗപുരുഷമേ ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ കുർബാനയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകാലി പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാപിച്ചിട്ടുള്ള ആവശ്യങ്ങളോടുകൂടിയും പലരുടെ പരിശുദ്ധയോടുകൂടിയും നമ്മുടെ ഈ ഭദ്രാസനത്തോടുകൂടിയും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരായി ലോകമാസങ്ങളിലുള്ള എല്ലാവരെയും എല്ലോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കും ആരാകണമേ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യം കൊണ്ട് നടച്ച പ്രിയപ്പെട്ട ബാമനച്ചൻ, അതുപോലെ തന്നെ വി സി വരിസജൻ, ഐസക് അച്ഛൻ, റമ്പാച്ചൻ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൂരം ചാരിയമാരുന്നുണ്ടതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച ജോളി ആന്റി, ഇതിന്റെ അടുത്ത സ്റ്റേറ്റ് വെച്ചതിലുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായോ സഹായിക്ക സഹകരിക്കുക ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. എനിക്ക് ഇത് കേൾക്കുന്ന ആളുകളോട് അവരോട് പറയാനുള്ളത്, നമ്മുടെ ഈ ശുശ്രൂഷ നടന്നു വരുന്നു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. ഈ പുതിയ പത്രപോലത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കുറെ കൂടെ ഊർജമായിട്ട് നടക്കാനായിട്ട് ഇടയാകും. നമ്മൾ കിട്ടുന്ന ഈ വാട്സപ്പില് ഒരുപക്ഷെ പലർക്കും ഇത് നൽകുന്നുണ്ട്. നിങ്ങൾ ആ വാട്സപ്പ് മറ്റുള്ളവർക്ക് കൂടെ സെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഈ പ്രാർത്ഥനയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആർക്കെങ്കിലുമൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കാളികളാകണമെങ്കിൽ, ഇതുവരെ ആയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എനിക്ക് നമ്പർ അയച്ച് പേര് നമ്പർ അയച്ചു തരികയാണെങ്കിൽ ഐ ക്യാൻ ആഡ് യുവർ നെയിം ഹിയർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഈ വാട്സപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഓൾമോസ്റ്റ് 8 o'clock ഞാനത് ഈ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തവർക്ക് അയക്കാറുണ്ട്. നിങ്ങൾക്ക് അത് ഫോർവേഡ് ചെയ്യുക ആർക്കെങ്കിലും ഒക്കെ, കൂടുതൽ ആളുകൾ ഇത് സംബന്ധിക്കുവാനും അനുഗ്രഹം പ്രാപിക്കാനും പാപിക്കാനും ഒക്കെ പ്രാർത്ഥിക്കാനൊക്കെ ഇടവരും. അത് കൂടുതൽ ആളുകൾ ഇത് സംബന്ധിക്കുമ്പോൾ, ഏതെങ്കിലും രോഗികളുടെ പയറുകൾ നമ്മൾ ഓർക്കുമ്പോൾ, അത്രയും ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഒരു ശക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ താല്പര്യം കാണിക്കണം. അതുപോലെ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർ, ബൈബിൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേര് നൽകുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് ക്രമീകരിക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഉറപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.